പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റുള്ള മൂടാണ്.
So let's start. This is Gina
and Agni, and welcome to Ottapatra.
ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റോഷൻ മാത്യു ഫാൻസ് ഒക്കെ എനർജി വീണ്ടെടുത്തിട്ടുണ്ട്
അല്ലേ ജീന? യെസ്, ഫൈനലി വീണ്ടും റോഷന്റെ സിനിമ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഞാൻ.
നമ്മൾ ഇന്ന് ഏത് സിനിമയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ബൈ ദ വേ, നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഫോളോ ചെയ്യാം, ഓട്ടപാത്രം അവിടെ കാണും. സോ മൂത്തോൻ ഇപ്പോൾ സിഫൈയിൽ അവൈലബിൾ ആണ് ഫോർ ഓൺലൈൻ റിലീസ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചറ പറ സ്പോയിലേഴ്സ് ആയിരിക്കും.
മൂത്തോന്റെ ഒരു 24th റിലീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഓൺലൈൻ വരട്ടെ ഓൺലൈൻ വരട്ടെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എവിടെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ ഹോട്ട്സ്റ്റാറിലോ എവിടെങ്കിലും വരാന്ന്. അപ്പൊ സിഫൈ ആയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇനിവേ പോയി കണ്ടു. ഒരു ഒരു ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് പറയാം. എനിക്ക് ശരിക്കും മൂത്തോൻ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫറെന്റ് ഫ്രം ഓൾ ദി അതർ മലയാളം മൂവീസ്. എല്ലാത്തിൽ നിന്നും ഒരു പടി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. എന്താ ടോൺ, കളർ ടോൺ വെച്ചും ഷോർട്സ് വെച്ചും ആക്ടിങ് വെച്ചും പറയാതെ പറയുന്ന ചില കഥാവഴികൾ വെച്ചും, പിന്നെ ഒരു ഒരു അബ്സല്യൂട്ട്ലി എടുത്തു പറയേണ്ട ഒരു സീനുണ്ട്, എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ.
റോഷൻ ആ സീൻ,
അത് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി നീ ഉണ്ടാക്കിയതല്ലേ? നോ നോ നോ, റോഷന്റെ സീൻ ഉണ്ടായി
ഇല്ല, കോൺവനേകാക്രോർപതിയാണല്ലോ. അപ്പൊ ഞാൻ
ഇല്ല ഇല്ല, ഇത് റോഷന്റെ സീൻ അല്ല, ഞാൻ പറയാം. നമ്മുടെ ഒരു മേർമെയ്ഡ് സീന്, മുല്ല ഇങ്ങനെ മുങ്ങി പോകുമ്പോ ഒരു മേർമെയ്ഡ് വരുന്നു, ഒരു എന്താ പറയാ, റിയൽ വേൾഡ് ബ്രേക്ക് ചെയ്ത് ഒരു മാജിക്കൽ ലാൻഡിൽ കടലിനടിയിൽ നിൽക്കുന്ന പോലെ തോന്നി ആ സീൻ കണ്ടപ്പോ. ഭയങ്കര രസമായിരുന്നു.
കുറച്ച് ഭാഗങ്ങൾ മാജിക്കൽ റിയലിസത്തിലേക്ക് ഒരു ഇതുണ്ട്. നിവിൻ കടലിൽ നിൽക്കുമ്പോ മറ്റേ മീൻ ഫ്ലൈയിങ് ഫിഷ്, ലൈഫ് ഓഫ് പൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരുന്ന കുറേ സീൻസ്, മെർമെയ്ഡിന്റെ സീൻ.
എനിവേസ്, ഭയങ്കര രസമായിട്ട് ഗീതു മോഹൻദാസിന്റെ മലയാളം ഡെബ്യു, അമേസിംഗ്. ഇനി ഇപ്പൊ ഗീതുവിന്റെ മൂവി എന്ന് പറഞ്ഞ് വെയിച്ച്, അതാണ് ഒരു മാർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് മൂവി കൊണ്ട് ഒരു ബാർ സെറ്റ് ചെയ്തു ഗീതു. അപ്പൊ ഇനി ഗീതു മോഹൻദാസിന്റെ മൂവി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കാണാനെടുത്ത് എടുക്കുവോ? ലിജോ ജോസ് പള്ളിശ്ശേരി മൂവി എന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? അതുപോലെ
അതില് പിന്നെടുത്ത് പറയേണ്ട പെർഫോമൻസ് നിവിന്റെ ആണ്. നിവിൻ യൂഷ്വലി നെക്സ്റ്റ് ബോയ്, ചോക്ലേറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മുംബൈ ഡോൺ എന്നുള്ള പെർഫോമൻസിലേക്ക് മാറിയിട്ടും ലൈക്ക് ഒട്ടും നമുക്ക് നിവിനെ തന്നെ കാണാൻ പറ്റില്ല ആ റോളിൽ എന്ന ലെവലിൽ നിവിൻ മാറിയിട്ടുണ്ട്. നമ്മൾ നിവിൻ എന്ന് അറിയുന്ന ആക്ടർ ആ റോളിലില്ല. പിന്നെ നിവിനെ കടത്തി വെട്ടിയ ഒരു പെർഫോമൻസ് ഉള്ളത് ഒരു കുട്ടിയുടെയാണ്,
സഞ്ജന ദീപു.
സഞ്ജനയുടെ പെർഫോമൻസും ലൈക് നിവിന്റെ പെർഫോമൻസിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സഞ്ജനയുടെ പെർഫോമൻസ് ആണ്.
സഞ്ജന ദീപുനെ കണ്ടപ്പോ ഞാൻ ശരിക്കും ഫസ്റ്റ് തിങ് ഞാൻ വിചാരിച്ചു ഒരു ബോയ് ആണെന്ന് അഭിനയിക്കുന്ന ആള്. സെക്കൻഡ് തിങ് ഞാൻ വിചാരിച്ചു ഒരു കുട്ടിയാണെന്ന്, ഒരു 14 വയസ്സ്, ഒരു 15 വയസ്സ് ഒക്കെ കൂടി പോയ ഒരു പ്ലസ് ടു പ്രായം, അതിൽ കൂടുതൽ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഷീസ് ഇൻ മേജർ സൈക്കോ ഏതോ ചെയ്യുന്നതെന്ന് ഞാൻ മറന്നുപോയി. എന്തോ കോളേജ് സ്റ്റുഡന്റ് ആണ്, ഒരു 20 ഏജ് ഉണ്ട്. നേരിട്ട് കണ്ടാ നമുക്ക് ഇവിടെ മനസ്സിലാവും, പക്ഷെ ഈ മൂവിക്കകത്ത് ചെയ്തിരിക്കുന്ന മേക്കപ്പും അമേസിംഗ്, അമേസിംഗ് ചെയ്തിട്ടുണ്ട്. ആർക്കും മനസ്സിലാവില്ല,
ഡബിൾ ട്രാൻസ്ഫോർമേഷൻ ആണ് സഞ്ജനയ്ക്ക്.
അതെ അതെ അതെ, സഞ്ജനയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു. കാരണം മൂവി തുടങ്ങുന്ന സീനുകളിൽ തൊട്ട് നമുക്ക് സഞ്ജനയ്ക്ക് ഒരുതരം ബുള്ളിയിങ് അനുഭവപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടാണ് ബുള്ളിയിങ് എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ബിക്കോസ് സഞ്ജനെ ലിപ്സ്റ്റിക് ഇടിപ്പിക്കുന്നു, പൊട്ട് തൊട്ടിക്കുന്നു, ഫാമിലിക്ക് എന്താ സംഭവം, ഇതെന്താ ഇവിടെ ഈ ചെക്കനെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവള് ഹാങ് ഔട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് മുല്ല ഹാങ് ഔട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ബോയ്സ് ആണ് നോർമലി. അപ്പൊ മുഖത്തെ മേക്കപ്പും ഷോർട്ട് ഹെയറും ഡ്രസ്സിങ്ങും എല്ലാം വെച്ച് തികച്ചും ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പോയി, നീ ഇങ്ങനെ വേഷമൊക്കെ ഇട്ട്, മൂസ പറയുന്നുണ്ട് നീ ഇങ്ങനെ വേഷം ഇട്ട് അവനെ പോലെ ആവാൻ നോക്കണ്ട എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുല്ല അക്ബർ ഇന്ററാക്ഷൻ സമയത്താണ് ശരിക്കും ഞാൻ ആദ്യമേ ഞടുങ്ങിപ്പോയി. ആ ഒരു സീനില്ലേ, ഇവള് പെണ്ണാണ് എന്ന് തിരിച്ചറിയുന്ന സീനിൽ അപ്പൊ എനിക്ക് പല കൺഫ്യൂഷനും ഉണ്ടായി. ഈ കുട്ടിയുടെ ശരിക്കുള്ള ഐഡന്റിറ്റി എന്താണെന്ന്, ട്രാൻസ്ജെൻഡർ ആണോ അതോ എല്ലാം കഴിഞ്ഞ് എനിക്ക് ബാക്കിലോട്ട് ഇതെല്ലാം കണക്ട് അപ്പോഴാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പഴയ സീൻ. ഓക്കെ ഫൈൻ, അതുകൊണ്ടാണ് ആ ചെക്കന്മാർ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നടക്കാൻ വേണ്ടി ലിപ്സ്റ്റിക് ഒക്കെ എടുപ്പിക്കാനും തലയിൽ ഷോൾ ഇട്ടൊക്കെ ബുള്ളി ചെയ്യാൻ നോക്കുന്നത്. അപ്പം പെണ്ണായിരുന്നു അക്ബറിന്റെ ഫോട്ടോസ് മാത്രം, അക്ബറിന്റെ അല്ല ആക്ച്വലി ഫോട്ടോസ് കണ്ടിട്ടുള്ളത്. മുല്ല അക്ബറിന്റെ ഫോട്ടോസ് കണ്ടിട്ടില്ല, മുല്ല അക്ബർ അമീറിന്റെ ഫോട്ടോസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഡ്രസ് ചെയ്യുന്നു, അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു.
എനിക്ക് കണക്ട് ആയത് ഹോസ്റ്റലില്, ഇവരൊരു ഹോസ്റ്റലല്ല ഓർഫനേജില് ഈ ക്യാരക്ടറിനെ മുല്ലയെ കൊണ്ട് നിർത്തുമ്പോ ലൈക് കുളിക്കുന്ന അവിടെ ചെന്നിട്ട് മുല്ല മാത്രം ഡ്രസ്സ് മാറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് എനിക്ക് കണക്ട് ആയത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു വേറെ ഏതോ സിനിമയിൽ നിന്ന് ഉള്ളൊരു കണക്ഷൻ ആണ് എനിക്കവിടെ കിട്ടിയത്. പക്ഷെ ഇതൊരു ഗുഡ് ജോബ്.
എനിക്ക് ഒട്ടും ടീനേജ് ബോയ് എവിടെ ഒരു വീട്ടിലൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ വന്ന് ഓവർവെൽംഡ് ആയി പോയി എന്ന് മാത്രമേ കണ്ടുള്ളൂ, വിചാരിച്ചുള്ളൂ.
ഗീതു ലൈക് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഗീതു വിത്ത് രാജീവ് രവിയുടെ സിനിമാറ്റോഗ്രഫി ഉണ്ട്. ഒരു ടെയിൽ ഓഫ് ടൂസ് ഉണ്ട്, രണ്ട് ബ്രദറിന്റെ സ്റ്റോറിയാണ്. ഒരു ബ്രദറിന്റെ ക്വസ്റ്റ്യൻ സെക്ഷൽ ഐഡന്റിറ്റി ആണ്, വേറൊരു ബ്രദറിന്റെ ജെൻഡർ ഐഡന്റിറ്റി ആണ്. രണ്ട് തീരങ്ങളിലാണ് ജീവിക്കുന്നത്, ഒന്ന് ലക്ഷദ്വീപിലും ഒന്ന് ബോംബെയിലും. ഒരു ഹാഫ് ഓഫ് ദ മൂവി ബ്ലൂ ടിന്റിലാണ്, മറ്റേ ഹാഫ് ഓഫ് ദ മൂവി റെഡ് ടിന്റിലാണ്.
നല്ലൊരു ഡീറ്റെയിൽ ആയിരുന്നു അത്, ആഗ്നി പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഓ അങ്ങനെ ആയിരുന്നല്ലേന്നു. ഒട്ടുമിക്ക മുംബൈ ഭായിയുടെ സീൻസ് വരുമ്പം എല്ലാം ഒരു റെഡ് സ്റ്റോൺ ആണ്. നമ്മുടെ റൊമാൻറ്റിക് അക്ബർ അമീർ സീൻസ് എല്ലാം നല്ല ഒരു ഡാർക്ക് ബ്ലൂ ടിന്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ
ദ്വീപിലെ ഒരൊറ്റ സീനില് മാത്രം റെഡ് ഉണ്ട്, അമീറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള സീനിൽ ഒരു റെഡ് ബൾബാണ് ആ വീടിന്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത്.
അതാണ് അങ്ങനെ റെഡ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ഒരു സീനിൽ എന്ന് വെച്ചാൽ പ്രോബബ്ലി ദേ ആർ ഗോയിങ് ടു യു നോ മേക്ക് ലവ് ഓർ സംതിങ്. അവിടെ ഒരു മുംബൈ റെഡ് സ്ട്രീറ്റിലൊക്കെ വരുന്ന ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കാൻ വേണ്ടിയാണോ എനിക്കൊന്നും മനസ്സിലായില്ല അവിടെ എന്താ റെഡ്
വന്നത്. അവിടെ എന്താണ് വന്നതെന്ന് എനിക്കും അറിയില്ല, മേ ബി ദേ ആർ ലൈക് സിഗ്നൽ ടു സെക്സ് ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു, മറ്റേത് റെഡ് സ്ട്രീറ്റിലാണ് എന്നുള്ള ബേസിസ് എടുക്കുമ്പോ. പിന്നെ രാജീവ് രവിയുടെ ഷോർട്സ് ലക്ഷദ്വീപിലെ ഭയങ്കര കാം ആയിട്ടുള്ള ഷോർട്സും മുംബൈയിലേക്ക് അതേസമയം മാറുമ്പോ ഭയങ്കര കൺജസ്റ്റഡ് ആയി, നമുക്ക് തന്നെ ഭയങ്കര ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്ന കുറെ ഷോർട്സ്.
മുംബൈയിലെ സീൻസ് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് റോസി. ഓ മൈ ഗോഡ്, മെയ്ഡ് ഇൻ ഹെവൻ കണ്ടിട്ടുണ്ടോ? കണ്ടവർക്കറിയാം ഇതേ ആക്ട്രസ് തന്നെയാണ്, ശോഭിത തന്നെയാണ് അതിനകത്തും. ബട്ട് ഷീ ഈസ് വെരി എലഗന്റ് ഇൻ ദാറ്റ് സീരീസ്. എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമിലാ ഉള്ളതെന്ന് തോന്നുന്നു. ഷീ ഈസ് വെരി എലഗന്റ്, ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര, പുള്ളിക്കാരത്തിൽ നടക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ വളരെ പോയിസ്ഡ് ആയിട്ടാണ്. അതിന്റെ സ്റ്റോറിയും ആക്ച്വലി ഷീ ഈസ് എ സ്മോൾ ടൗൺ ഗേൾ, പക്ഷെ ഷീ ഗെറ്റ്സ് റിച്ച് ആൻഡ് ദെൻ ഷീ ഗെറ്റ്സ് മാരിഡ് ഓഫ് ടു ദിസ് റിച്ച് ഗായ്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു എന്താ ആ ഒരു എൻവയോൺമെന്റില് ശരിക്കും അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഷീ ട്രൈസ് ഹാർഡ്, ഷീ ഡ്രസ്സസ് സോ വെൽ, ഷീ വാക്സ് കാരീസ് ഹെർസെൽഫ് സോ വെൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മെയ്ഡ് ഇൻ ഹെവൻ എനിക്ക് ശോഭിതനെ പരിചയമുള്ളതും, അത് വേറെ ഒരു മൂവിയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ശോഭിതയുടെ അധികം. ആ സീരീസ് കണ്ടിട്ട് ഇതിലെ റോസി എന്നുള്ള ക്യാരക്ടർ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ റേഞ്ച് മനസ്സിലാകുന്നത്. ഒന്ന് വളരെ എലഗന്റ് ആയിട്ടും പോയിസ്ഡ് ആയിട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ റോസി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, ഷീ ഡസൻ കെയർ, ഡ്രസ്സിങ് പോലും ഷീ ഡസൻ കെയർ. പല സമയത്തും അതൊക്കെ ഒത്തിരി നോട്ടീസ് ചെയ്യുന്ന സീൻസ് ആണ്, അവള് വർത്താനം പറയുന്നതും നോക്കുന്നതും ഒക്കെ വളരെ എന്താ പറയാ റിയലിസ്റ്റിക് ആയിരുന്നു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ രീതിയിൽ നോക്കുമ്പോ എനിക്ക് മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് തോന്നില്ല. ഇറ്റ്സ് എ ടഫ് റോൾ ടു പ്ലേ. പിന്നെ ശോഭിത പറഞ്ഞൊരു കാര്യമുണ്ട് കാസ്റ്റിംഗില്, ഞാനൊരു ഇന്റർവ്യൂല് കണ്ടതാ, ഷീ വാസ് ലൈക് ഈ സ്റ്റോറി ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഷീ സംഹൗ ഫൗണ്ട് ഔട്ട് അബൌട്ട് ദിസ് ആൻഡ് വാട്ട് ഷീ ഡിഡ് ഇസ് ഇങ്ങനെ മുംബൈയിലെ സ്ട്രീറ്റ്സിൽ പോയി നിന്നിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഔട്ട്ഫിറ്റ് എന്തോ ഇട്ട് പുള്ളിക്കാരത്തി ഷീ ടുക്ക് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് ഓഫ് ഹെർസെൽഫ്. എന്നിട്ട് ഷീ സ്റ്റാർട്ടഡ് സ്പാമിംഗ് ഗീതു വിത്ത് ഓൾ ദീസ് പിക്ചേഴ്സ് ടെല്ലിംഗ് എനിക്ക് ഈ റോള് വേണം. അപ്പൊ ഷീ റിയലി വാണ്ടഡ് ദിസ് റോൾ ആൻഡ് യു കൻ സീ ദാറ്റ് ഷീ ഡിഡ് പുട്ട് ദ എഫേർട്ട് ഫോർ ദാറ്റ് റോൾ. ആ റോളിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റോസിനെ.
അടിപൊളി. ഇനിയുള്ളത് അമീറിന്റെ ക്യാരക്ടറാണ്. അമീറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ജീനു പറഞ്ഞോളൂ.
അമീറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോ നിർത്തത്തില്ല, അതിനു മുന്നേ നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഇപ്പൊ തീരും.
പോഡ്കാസ്റ്റ് ഒരിക്കലും തീരില്ല എന്നുള്ളതാണ് എന്റെ പേടി.
അതല്ല ഞാൻ പറഞ്ഞു ഫുൾ 20 മിനിറ്റ്സ് ഞാൻ തന്നെ ഒക്കുപ്പൈ ചെയ്യാം അമീറിനെ പറ്റി പറഞ്ഞിട്ട്.
എങ്ങനെ
തോന്നിപ്പോ ഐ വുഡന്റ് ബ്ലെയിം അക്ബർ ഫോർ ഫോളോയിങ് ഫോർ ഹിം. പിന്നെ ആ മുംബൈക്കാരൻ പയ്യന്റെ ഒരു ചാം ഒക്കെ ഉണ്ട്. And then mute ആയിട്ടുള്ള ഒരു ഗേ ക്യാരക്ടറിനെ ചെയ്തത് അഗൈൻ ബ്രില്യന്റ് ഐ വുഡ് സേ, ബിക്കോസ് പല സീനിലും എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസിന് ന്യൂ ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക്കാണ് ഹോമോസെക്ഷാലിറ്റി. അപ്പോ ഒരു ഒരു ശകലം ഒരു ക്രിഞ്ചി ഫീലിംഗ് ഒന്നും അവർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഓവർ ആയിട്ടുള്ള ഡയലോഗ്സുകളൊന്നും ഗീതു കുത്തി തിരികിയിട്ടില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദി സീൻസ് ബിറ്റ്വീൻ അക്ബർ ആൻഡ് അമീർ ഡയലോഗ്സേ ഇല്ല. മാക്സിമം വിൽ ബി അക്ബർ റിപ്ലൈയിങ് ടു വാട്ട് ഹി അണ്ടർസ്റ്റാൻഡ്സ് അമീർ ഇസ് സൈനിങ്. അപ്പൊ ഒരു സീനുണ്ട്, അമീർ ഇങ്ങനെ സംസാരിക്കുമ്പോ അക്ബർ അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സീനില് ഒന്നും നീ പറയണൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല എന്നല്ലേ നീ പറയണത്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അക്ബർ പറയും. ഐ ഫെൽറ്റ് ഞാൻ ഈ മൂവി കണ്ടോണ്ടിരുന്നപ്പം എനിക്ക് ആദ്യത്തെ, അതായത് അക്ബറും അമീറും മിണ്ടുന്നതിന് മുന്നേ എനിക്ക് അക്ബർ പറയുന്നത് എനിക്ക്
മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
മറുപടി പറയുന്നുള്ളൂ ഇവൻ ഇതാ പറഞ്ഞതെന്ന് വേറൊരാൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലും ഇല്ല. പക്ഷെ ഈ മൂവി അക്ബറും അമീർ മീറ്റ് ചെയ്തതിനു ശേഷം അവര് തമ്മിലുള്ള എല്ലാ സീനിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഇവൻ എന്താ പറയണേന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. മറ്റേ നമ്മൾ പറഞ്ഞില്ലേ ആ ഇവരുടെ ലവ് മേക്കിംഗ് സീനിന് മുന്നേ, ലവ് മേക്കിംഗ് സീൻ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു, പോയിന്റ് ടു ദ സ്റ്റോറി അത്രേ ഉള്ളൂ. അതിന് മുന്നേ ഇവര്
അതെന്താ സെൽഫ് സെൻസർ ചെയ്തതാണോ, ആരും പേടിക്കരുത് അങ്ങനെ സീൻ സിനിമയിൽ ഇല്ല,
അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അങ്ങനെ ഒരു സീൻ ഉണ്ട്, കുറെ കൂടുതൽ ഇന്റിമെൻസി ഉണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ പീപ്പിൾ വിൽ ലൈക്ക് തോന്നണം, എനിക്ക് പറ്റിയിട്ടില്ല സോറി, എനിക്ക് ക്രിഞ്ച് അടിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വ്യൂവേഴ്സിനോട് പറയുന്നത്, ഇനി അത് ഓർത്ത് പേടിച്ച് നിങ്ങൾ കാണാണ്ടിരിക്കണ്ട. ഓ ഓൾറെഡി ഇത് കേൾക്കുന്നവര് കണ്ടവരായിരിക്കുമല്ലോ അല്ലേ, അപ്പൊ കുഴപ്പമില്ല. ആ അപ്പോ ഒരു വെള്ളത്തിൽ കളിക്കുന്ന സീനില് ആമൂർ ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടില് ഞാൻ ഒറ്റയ്ക്കാണ്, അത് കാണിക്കാൻ മനസ്സിലായിരുന്നു, അത് അങ്ങനെ തന്നെ പറയണേന്ന് മനസ്സിലായിരുന്നല്ലേ. എനിക്ക് ഭയങ്കര രസമായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സംസാരവും ഇല്ല ഇവര് തമ്മില്, പക്ഷെ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, എല്ലാം മനസ്സിലാകും. പിന്നെ എന്റെ പേരൊന്ന് വിളിക്കോ, എനിക്ക് എന്നെ എന്റെ പേരൊന്ന് വിളിക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് നിന്റെ പേര് വിളിക്കണമെന്നോ, ഇതിലേതെങ്കിലും ഒരെണ്ണാണ് കേട്ടോ ഡയലോഗ് അങ്ങനെ പറയണ ആ സീന്, ആമിറിന്റെ ഡെത്തിന് മുന്നേ ഉള്ള സീന്, ബ്യൂട്ടിഫുൾ. ആൻഡ് ദെൻ
വീട്ടില് ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു നിവിൻ അതിന് ചോദിക്കുന്നു,
അത് കഴിഞ്ഞിട്ടുള്ള നിവിന്റെ ആ ഒരു 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 കൊഞ്ചല് പോലത്തെ ഒരു സ്മൈൽ ഉണ്ട് ആ വീടിന്റെ വാതക്കല് പോയി നിന്നുമ്പോ, ഹീസ് ലൈക്ക് വെരി ഷൈ ആൻഡ് ഇറ്റ്സ് വെരി ക്യൂട്ട് ആക്ച്വലി.
കണ്ണാടിയിൽ നോക്കിട്ട് ചിരിക്കുന്നവരുന്നില്ലേ, ഇങ്ങനെ
ഇറ്റ്സ് വൺ ഓഫ് നിവിന്റെ ബെസ്റ്റ് സീൻസ് ഇല്ലേ, കണ്ണൊക്കെ നിറയുന്ന അത്രയും സമയത്ത് വേറൊരു ഒരു ബിഹൈൻഡ് ദ സീൻസ് സംഭവം കൂടെ ഓർത്തു. ആ സീൻ ഗീതു പറഞ്ഞതാണ്, ആ സീനില് കെട്ടിപ്പിടിക്കുകയാണല്ലോ ഒരാള് മറ്റേയാളെ വെള്ളത്തിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയാണ്, ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് ദീസ് ടു യൂസ് ടു ഫൈറ്റ് ഹൂ വിൽ ബി ഇൻ ദ ബാക്ക്, പുറകിലും കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെ നിവിന്റെ നിവിന് പുറകിൽ ആവണം അമീർ ഫ്രണ്ടില് മതി, അങ്ങനെ 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 ആ ഫൈനലി ഓവർ പവർ ചെയ്ത് റോഷൻ ജയിച്ചപ്പോ നിവൻ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് ആ സീൻ. അങ്ങനെയാണ്
റോഷന്റെ എന്റെ ഫേവറേറ്റ് സീൻ, റോഷനെ ലൈക്ക് ഇവരുടെ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മുല്ല ചെല്ലില്ലേ റോഷനെ തല്ലാനായിട്ട്, അപ്പോ റോഷൻ അപ്പോ റോഷൻ നേരെ തിരിഞ്ഞിട്ട് ചൂടാവുന്ന സീനുണ്ട്, പക്ഷെ റോഷൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം റോഷൻ മ്യൂട്ടാണല്ലോ, പക്ഷെ റോഷൻ ദേഷ്യപ്പെടുകയാണെന്ന് നമുക്ക് മനസ്സിലാവും.
അത് റോഷൻ മാത്യുവിന്റെ ലൈക്ക് റിയൽ ഇതാണ്, ഇംപ്രൂവ് ആണ് അത് ആ സീൻ. ഇങ്ങനെ അടിച്ചിട്ട് പോകുമ്പോ തല്ലുകൊണ്ട് കിടക്കുന്ന റോഷൻ എന്ന് മാത്രമേ ഉള്ളൂ, അപ്പൊ റോഷൻ ഇല്ല ഞാൻ തിരിച്ചടിക്കണം എനിക്ക് തിരിച്ചടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രാജ്യത്തോട് ഇട്ട് റോഷൻ നിന്നു.
എന്നിട്ട്
ഞാൻ ഒരുപാട് ഇന്റർവ്യൂ കണ്ടു, എനിക്ക്
ഇത്രയും ബിഹൈൻഡ് ദ സീൻസ്
ഭയങ്കര കുറെ ഇന്റർവ്യൂസിലുണ്ട് ഇത്. എന്നിട്ട് ഇവൻ ഇങ്ങനെ എന്താ ആ സീനാണെന്ന് റോഷന് മാത്രം അറിയില്ല, മൂസ വന്ന് റിയൽ ആയിട്ട് അടി കൊടുത്തത് ആ ഫൈനലി ഒരു ബീച്ചിൽ ഇവർ രണ്ടുപേരും കിടക്കുമ്പോ റോഷന്റെ മുഖത്ത് മൂസ അടിച്ച പാടില്ലേ,
മേക്കപ്പല്ലീനാണ്
റിഹേഴ്സൽ ആണെന്നും പറഞ്ഞോണ്ടാ എടുത്തത്. അപ്പൊ റോഷന്റെ ദേഷ്യം സത്യമായിട്ടുള്ള ദേഷ്യമായിരുന്നു,
ഓ സത്യമായിട്ടുള്ള ദേഷ്യമായിട്ട് റോഷൻ ഒന്നും മിണ്ടിയില്ലേ, ക്യാരക്ടർ ആവാഹിച്ചതുകൊണ്ടാണ്
പിടിച്ച് ദേഷ്യപ്പെട്ടത്.
നിവിന്റെ സിനിമകളിലുള്ള ഒരു ഇതാണ് ലൈക്ക് നിവിന്റെ സിനിമകളിലെ സൈഡ് ക്യാരക്ടേഴ്സ് കൂടി എപ്പോഴും നായകന് ചുറ്റും ഒരു സിനിമ പണിയുന്നവരും സൈഡ് ക്യാരക്ടേഴ്സ് കൂടി കുറച്ച് രസമുള്ള സൈഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പൊ തട്ടത്തിമറയത്തിലെ അജു വർഗീസ്, പ്രേമം, ആക്ഷൻ ഹീറോ വിജു, ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന കുറെ പേരുണ്ട്. ചില സമയത്ത് നിവിൻ ആക്രാന്തം കൂടും, അപ്പോ കംപ്ലീറ്റ് സിനിമ സൈഡ് ക്യാരക്ടർ കൊണ്ടുപോകും. കായംകുളം കൊച്ചുണ്ണിയില് മോഹൻലാല്, ലവ് ആക്ഷൻ ഡ്രാമയില് നയൻതാരയുടെ കോസ്റ്റ്യൂം, അങ്ങനെ. അതെ, നിവിൻ ഫാൻസ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് ഞാൻ വെറുതെ പറഞ്ഞാണ്, ആ സിനിമയിൽ അടിച്ചു മാറ്റാൻ മാത്രം ക്രെഡിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഡ്രാമ കണ്ടപ്പം ഞാൻ എവിടെയോ വായിച്ചത്, ആ സിനിമയിൽ ലവും ഇല്ല, ആക്ഷനും ഇല്ല, ഡ്രാമയില്ല. നിവിന്റെ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഡൂയിങ് മൂത്തോൻ. ആൻഡ് ദെൻ എനിക്ക് തോന്നുന്നു മുംബൈ പോലീസ് ആണ് മലയാളത്തില് ഇച്ചിരിയെങ്കിലും ഒരു ഹോമോസെക്ഷുവാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമ അല്ലേ.
അതെ, പക്ഷെ അത് ലാസ്റ്റ് ഒരു സെക്കൻഡിൽ മാത്രമായിരുന്നു.
പക്ഷെ അതുപോലും പ്രോസസ് ചെയ്യാൻ പറ്റാത്ത ഓഡിയൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ജസ്റ്റ് ഒരു മില്ലി സെക്കൻഡിലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാലും അതിനകത്തും കുറച്ച് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓഡിയൻസിന്റെ മുമ്പിലേക്ക് ഒരു ഫുൾ ഓൺ ഗേ ക്യാരക്ടർ ആയിട്ട് ഒരു ഫുൾ ഹാഫ് അത്യാവശ്യം റൊമാൻറ്റിക് സീൻസും ഒരു സോങ്ങും ഒക്കെ ഉള്ള ഒരു ഒരു സീൻസ് ചെയ്യാൻ ഇവനെടുത്ത ധൈര്യം ഇസ് അപ്രീഷിയേറ്റബിൾ. പക്ഷെ ദ നെക്സ്റ്റ് തിങ് ഇസ് അത് ഇത്ര ധൈര്യം വേണ്ട ഒരു സംഭവമല്ല. കഥ രണ്ട് മനുഷ്യന്മാരായിട്ടാണ് അക്ബറിനെയും അമീറിനെയും കാണുന്നത് എന്നത് അപ്രീഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഈ ആളുകൾ ഒന്നും ഇഫ് ഹോമോസെക്ഷൽസ് ഹോൾ ഓഫ് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി റൈറ്റ്, അവരാരും ഇത്ര ഡിസ്റ്റൻസിൽ വെച്ച് നമ്മൾ കാണേണ്ട ആളുകളല്ല എന്നും ദീസ് പീപ്പിൾ ആർ ജസ്റ്റ് ലൈക്ക് അസ് എന്നും. കാരണം വായന കാണുമ്പോൾ ആരും വിചാരിക്കില്ല ഗേ ആണ്, എല്ലാവർക്കും ഗേ ആയിട്ടുള്ള ആളുകളെ പറ്റിയുള്ള ഒരു ഒരു ക്ലീഷേ അസംഷൻ ഇതാണ്, അവരിങ്ങനെ ഫെമിനൻ ആയിട്ട് മാത്രം ബിഹേവ് ചെയ്യുന്നു. പക്ഷെ ഭായി ഭയങ്കര എന്താ ട്രഡീഷണൽ മാച്ചോ മാൻ ആയിരുന്നല്ലോ മുംബൈയില്. അപ്പൊ അങ്ങനെയുള്ള അങ്ങനത്തെ കുറച്ച് സ്റ്റീരിയോ ടൈപ്പുകളെ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവള് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, ഒരു പെൺകുട്ടിയുടെ കാര്യം വന്നപ്പോ ഷീ വാസ് വെരി ഹെൽപ്പ്. പിന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞപ്പം അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ കാണും, പക്ഷെ ദീസ് പീപ്പിൾ ആർ വെരി വാം. മുല്ല എന്ന് പറയുന്ന ക്യാരക്ടർ സിനിമ ഉടനീളം ചിരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെ ഇരുന്ന് അവർ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ആ സീനിലാണ് മുല്ല തുറന്ന് ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പൊ ദീസ് പീപ്പിൾ ആർ വെരി വാം ആൻഡ് അഫെക്ഷനേറ്റ്. ഇവരെ ഒന്നും ഒരു വിയർഡോസ് ആയിട്ടോ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടോ കാണേണ്ട ആവശ്യമില്ല, നമ്മളെ പോലുള്ളവർ തന്നെയാണ് എന്ന് പറയാൻ ഗീതു ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നി.
അതെ, ലൈക് സൊസൈറ്റി അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഹാർഡ്ഷിപ്സ് എല്ലാം. ഇവര് സെപ്പറേറ്റ് ചെയ്യാൻ കാരണം സൊസൈറ്റിയാണ്, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ വന്ന് താമസിക്കാൻ കാരണം ഇതാണ്. ഇവരെല്ലാവരും നോർമലായ മനുഷ്യന്മാരാണ്, ചില സമയത്ത് നോർമലായ മനുഷ്യന്മാരെക്കാൾ കൈൻഡായി, കാരണം അവരുടെ എക്സ്പീരിയൻസ് ഇതിലൂടെ ആയിരിക്കാം, അതിനേക്കാൾ കൈൻഡായി പെരുമാറുന്ന കുറെ ആളുകളാണ് അവിടെ എല്ലാം ഉള്ളത് എന്ന് ഗീതു തുറന്നു കാണിക്കുന്നുണ്ട്.
പിന്നെ ഇപ്പോ എടുത്തു പറയാനാണെങ്കിൽ ഫൈനൽ ഫൈനൽ സീനില് ഈ കുട്ടി രക്ഷപ്പെട്ടോ, ഒരു ടിപ്പിക്കൽ ഓഡിയൻസ് ഓൾവേസ് വാണ്ട്സ് ഒരു ഹാപ്പി എൻഡിങ്. അപ്പൊ നമ്മുടെ മുല്ല രക്ഷപ്പെട്ടോ, മുല്ല അവരുടെ പിടിയിൽ നിന്ന് മുല്ലക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള എല്ലാം ആൻസറിന് ഒടുവിൽ ഐ തിങ്ക് ഗീതു ഗിവ്സ് അസ് ഒരു മീഡിയോക്കർ. It's not a very happy ending because akutti rakshapettilla, she was solved avasanam alle avulu with avule or sex worker kude nammal or bhangira feminine outlook il mullene kaanumbam obviously mullayada life is not going well, pakshe mullaki pand undayirunna or friend mullene identify cheyunu avadeyana kada theerunathu. ഇത് ഒരു ഓർമ്മ വരും എനിക്ക് ഫോൾട്ട് ഇൻ ആവർ സ്റ്റാർസിലെ ഒരു ഒരു ഡയലോഗ് ഓർമ്മ. എന്താണെന്ന് അറിയോ, ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, എല്ലാത്തിനും ഒരു എൻഡിങ് ഒരു നമ്മൾക്ക് ശാശ്വതമായ ഒരു എൻഡിങ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു എൻഡിങ് ഉണ്ടാവണം എന്നില്ല, ചില സംഭവങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നീട് മുല്ലക്ക് എന്തും സംഭവിക്കാം, മുല്ല രക്ഷപ്പെടാം, പക്ഷെ മുല്ല അവിടെ തന്നെ കിടന്നിരിക്കാം. അപ്പൊ ഐ ഫീൽ ലൈക്ക് അങ്ങനെ ഒരു പോയിന്റും കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ഒരു ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് ഗീതു അവിടെ മൂവി എൻഡ് ചെയ്തതും എനിക്ക് ഇഷ്ടപ്പെട്ടു.
അതെ, ലാസ്റ്റ് അത്രയും ഗ്രിം സ്റ്റോറി ലൈനിൽ നിന്ന് പെട്ടെന്ന് ഒരാള് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയപ്പോ ഇറ്റ് വാസ് ലൈക്ക് എ ഹാപ്പി എൻഡിങ്. ഞാൻ കുറച്ച് ഹാപ്പി ആയിരുന്നു ആ എൻഡിങ്.
ഹാപ്പി ആവുന്നവർക്ക് ഹാപ്പി ആവാം എന്നുള്ളത് പോലെ
രക്ഷിച്ചുകൊണ്ട്
പോകുന്ന സീൻ നമ്മൾ കാണുന്നില്ല, പക്ഷെ വി ആർ സ്റ്റിൽ ഹാപ്പി. ദേർ ഈസ് എ സ്കോപ്പ്.
ഇല്ല, യാ, ദേർ ഈസ് സംവൺ ഫോർ ഹർ. നീ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ദേർ ആർ ലൈക് ലോട്ട്സ് ഓഫ് പീപ്പിൾ ലിവിങ് ദേർ, സോ ദേർ ഈസ് അറ്റ്ലീസ്റ്റ് ദേർ ഈസ് സംവൺ ഫോർ ഹർ, സംതിങ്, സംവൺ ഹൂ കെയർസ് ഫോർ ഹർ.
അതെ, ഒരു ഒരു ഹോപ്പ്, ഒരു ഹോപ്പ്ഫുൾ മൂവി എന്നും പറയാം. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഗീതു വോണ്ടഡ് ടു ഷോ ഒരു മാജിക്കൽ ബ്യൂട്ടിഫുൾ എല്ലാം സ്നേഹം സന്തോഷം ഉള്ള ദ്വീപ് ആൻഡ് ദെൻ ദേർ വാസ് ടോട്ടൽ കെയോസ് ഇൻ ഇൻ ബോംബെ. അപ്പോ ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന സീനിലാണ് നമ്മൾ കണ്ട മാജിക്കൽ റിയലിസം. റിയലുമാണ് മാജിക്കലുമാണ്. മാജിക്കലാണ് വളരെ റിയൽ ആൻഡ് ഡ്രോ ആണ് ബോംബെ. അപ്പൊ അത് രണ്ടും ക്രോസ് ചെയ്തിടത്താണ് എനിക്ക് തോന്നുന്നു ഗീതു മാജിക്കൽ റിയലിസം കൊണ്ടുവന്നത്. അത് വളരെ സ്മാർട്ട് ആൻഡ് ബ്രില്യൻറ്റ് ആയിരുന്നു.
പക്ഷെ ദ്വീപിലെ ഈ പറഞ്ഞ പോലെ സ്നേഹം മാത്രം കാമായിട്ടുള്ള സ്ഥലത്ത് അവർക്ക് സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ മുംബൈയിലെ കെയോസിനിടയിൽ സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരുന്നു
എല്ലാവരും. പിന്നെ എനിക്ക് ഭയങ്കര ഇന്റൻസ് സീനായിട്ട് തോന്നിയത് നിവിന്റെ ഒരു റിച്വൽ പോലത്തെ ഒരു ഡാൻസ് ഉണ്ട്. ആൻഡ് ദെൻ ഓൾറെഡി കുറച്ച് ഇന്റൻസ് ആണ് ആ ഡാൻസ്. അവൻ ചെയ്യുമ്പം ഹി യുനോ ചാട്ട എന്തോ ഇട്ട് കത്തി എന്തോ ഇട്ട് ഹി ഹാംസ് ഹിംസെൽഫ്. അതെല്ലാം കണ്ടിട്ട് ഇവനുമായിട്ട് സ്നേഹത്തിലായതിനു ശേഷം നിവിൻ ആ റിച്വലിൽ എടുക്കുമ്പോ ഹി ട്രൈസ് ടു കട്ട് ഓഫ് ഹിസ് ടങ്ക്. ഓ മൈ ഗോഡ്, ഐ കുഡന്റ് വാച്ച് ദാറ്റ് സീൻ. ഭയങ്കര ഇന്റൻസ് ആയിരുന്നു ആ സീൻ. എനിക്ക് ഒന്നാമത്തെ ഇതില് നമുക്ക് വിഷമം വരും, നോക്ക് ഇവന്റെ സ്നേഹം എത്ര ഡീപ്പാണ്. കാരണം അമീറിന് മിണ്ടാൻ പറ്റില്ല, അതുകൊണ്ട് നാക്ക് കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുന്ന നിവിൻ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് അവന്റെ മുഖവും അവന്റെ ഇമോഷനും ആ ഫുൾ സംഭവം ബ്ലേർഡ് ആയിട്ടാണ് കണ്ടത്. എന്നാലും ഭയങ്കര എനിക്ക് ഇറ്റ് വാസ് ടു മച്ച് ഫോർ മീ.
ഒരു സെക്സ് സീൻ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ ഓഡിയൻസ് കാണില്ല എന്നുള്ള പോയിന്റിൽ നിന്ന് നാക്ക് മുറിച്ചു കളഞ്ഞാൽ ഓഡിയൻസ് കാണും എന്നുള്ളതിലേക്ക് ജീൻ എത്തിയല്ലോ. സന്തോഷം. നമ്മളിത് തുടങ്ങിയപ്പോ ജീന പറഞ്ഞില്ലായിരുന്നു ഇതിലൊരു സെക്സ് സീൻ ഉണ്ടെങ്കിൽ ചിലപ്പോ ഓഡിയൻസ് കാണില്ല, നിർത്തിയിട്ട് പോകും എന്ന് പറഞ്ഞു. അതേ ജീന തന്നെ പറയാണ്, വയലൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഓഡിയൻസ് കണ്ടു. സെക്സ് ആണ് നമുക്ക് പറ്റാത്തത്.
അത് ഹോമോസെക്ഷനാത്ത് തന്നെയും യൂഷ്വലി ലെസ്ബിയൻ മൂവീസ് ആർട്ട് സിനിമ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ആർട്ട് മൂവീസ് ആയിട്ട് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. മലയാളം ഒരു മെയിൻ സ്ട്രീം മൂവി ആയിട്ട് വന്നിട്ടില്ല.
ഇനി പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ കണ്ടത് മുംബൈ പോലീസ് ആണ്. ഒരു പ്ലോട്ട് പോയിന്റിന് വേണ്ടി മാത്രം ഹോമോസെക്ഷുവാലിറ്റി യൂസ് ചെയ്യുന്ന ഒരു സിനിമ. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് വന്നു. മൂത്തവൻ ഇപ്പൊ നമ്മൾ കണ്ടു. ഒരു പ്ലോട്ട് പോയിന്റ് എന്നൊരുപരി പ്ലോട്ടിൽ തന്നെ നമ്മൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്തു ഇവരുടെ ഒപ്പം എന്നുള്ളൊരു സിനിമ വന്നു. ഇനിയും നോർമലൈസ് ചെയ്യുന്ന ഹോമോസെക്ഷുവാലിറ്റി നോർമലൈസ് ചെയ്യുന്ന വേറെ എന്തും പോലെ കാണാൻ പറ്റുന്ന കുറേയധികം സിനിമകൾ കൂടി വരുമായിരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ ഗ്രോത്തിനൊപ്പം.
അതെ അതെ, അങ്ങനെ നല്ല നല്ല സിനിമകൾ കാണുമ്പം ഇത് ഇത്രേ ഉള്ളൂ, ഇത് നമ്മളെ പോലെ തന്നെയാണ് ഇവര് എന്നുള്ള ഒരു അക്സെപ്റ്റൻസില് നമ്മുടെ ഓഡിയൻസും അവരുടെ മനസ്സും വളരട്ടെ
എന്ന ശുഭാക്തി വിശ്വാസത്തോടെ
വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ജീന
ആൻഡ് ആഗ്നി.
ബൈ ബൈ.
ബൈ ബൈ.
കേട്ടു നോക്ക്, അഡ്ജസ്റ്റ് ചെയ്യാം.